Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse in Malayalam. In this, you are about to listen Kshiyasagara Madanam. The title is Siva Mahatmyam, presented by Nirmala Nadagiri. Thank you. Om Namah Shivaya.
Anantam Upadeshtaram Ishwaram Vyapakam Sarvalokanam Karanam Tam Bhajam Shankaram Shankaracharyam കേശവം ബാദരായണം പുത്രഭാഷ്യകൃതൌ വന്ദേ ഭഗവന്തൌ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്ദം സകല്യാണം ആനന്ദമത്മജം സച്ചിദാനന്ദമത്മജം അച്യുതാനന്ദഗുരും. കഴിഞ്ഞ ശിവരാത്രിയിൽ നമ്മൾ ശിവജിയുടെ അത്യന്ത ശ്രദ്ധേയങ്ങളായ ഒന്നാണ്, അതിൽ പഞ്ചാക്ഷര മന്ത്രപ്രതിഷ്ഠമായ ലോകങ്ങളിലൂടെ വല്ല കുറച്ചു ദൂരം സഞ്ചരിച്ചു എന്നാണ് എന്റെ ഓർമ്മ. ഇത്തവണ നമുക്ക് ആ മന്ത്രനിർദ്ദിഷ്ടമായ ലോകങ്ങളെ ശിവരാത്രിയിലേക്ക് ശിവം മംഗളം മെല്ലെ ആനയിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിക്കുകയാണ്. പല ഐതിഹ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 14 രത്നങ്ങൾ ആവിർഭവിച്ച മഹാ ശിവരാത്രി താണ്ഡവത്തിന്റെ ഏതൊരു മുഹൂർത്തത്തിലാണോ മഹത്രത്നമായ ഹാലാഹലം പാനം ചെയ്ത് ഭഗവാൻ നൃത്തമാടിയത്, നീലകണ്ഠനായത്, അതിന്റെ മനോഹര മുഹൂർത്തത്തെയാണ് അനേകം പേർ ശിവരാത്രി എന്ന് നാമകരണം ചെയ്ത് വിളിക്കുന്നത്. അസുരന്മാരും ദേവന്മാരും ചേർന്ന് മന്ദരാചലം കടകോലാക്കി വാസുകിയെ കയറാക്കി നടത്തിയ സമുദ്രമാർത്ഥനം. ഈ ശിവരാത്രിയിൽ നമ്മിലെ ആസുരി സമ്പത്തികളും നമ്മിലെ ദേവീ സമ്പത്തികളും സംയോജിച്ച് അനന്ത വാസുകിമാരാകുന്ന നാടികളിൽ വാസുകിയെ കയറാക്കി മേരുവിനെ തന്നെ കടകോലാക്കി കടയുമ്പോൾ ഷഡ്ചക്രോപരി സംസ്ഥിതമായ സഹസ്രദള പത്മത്തിങ്കലേക്ക് ശിവശക്തി സംഭൂതമായ സംയോജനത്തിന്റെ അനന്താനന്ദത്തിന്റെ ഭാവതലങ്ങൾ ഉയരുന്ന അനുഭവം. മകരാലയമെന്ന് വിശേഷിപ്പിക്കുന്ന സംസാരം സമുദ്ര സമാനമാണ്. ഓരോരുത്തരും അവനവന്റെ പൂർവ്വവാസനകൾക്കും ഗോത്ര സംസ്കൃതികൾക്കും ജീവിത രീതികൾക്കുമനുസരിച്ച് സംസാരം സ്വന്തം മാത്രമാണ്. എത്രത്തോളം വേറൊരുവനുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം സ്വസംസാരത്തിന്റെ മന്ഥനം വിഷമമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാശ്ചാത്യ പഠനക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതീയർ അന്തർമുഖത്വത്തിന് അമിത പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഭൗതികതയുടെ പേരിൽ, ആധ്യാത്മികതയുടെ പേരിൽ, സാമൂഹികതയുടെ പേരിൽ വ്യക്തി സംഘങ്ങൾ ഉണ്ടാക്കുകയും ചേരുകയും ചെയ്യുന്ന കലികാല വൈഭവത്തിൽ ആധ്യാത്മിക അനുഭൂതി അസാധ്യമാണെന്ന് ആചാര്യവര്യന്മാർ പേർത്തും പേർത്തും ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. വാസനകളുടെ കലർപ്പിൽ നിന്ന് പുനർജനിക്കുള്ള ഇതിഹാസങ്ങൾ തേടുവാനല്ലാതെ വാസനാസരിത്തിൽ നിന്ന് മോചനമുണ്ടാകുവാൻ സാധ്യത തെല്ലുമില്ലെന്ന് അറിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് പൂർവാചാര്യന്മാർ അങ്ങനെ നിഷ്കർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശിവരാത്രിയിൽ അനേക ജന്മ സംസിദ്ധമായ സ്വസംസാരത്തെ മന്ഥനം ചെയ്യുന്നതിന് സ്വഭാവതലങ്ങളിൽ ആസുരി സമ്പത്തിയെയും ദൈവീ സമ്പത്തിയെയും സംയോജിപ്പിക്കുന്നതിന് ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. വിഷയം മാറ്റണമെങ്കിൽ മാറ്റം, വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുണ്ടാവും, അത് കേൾക്കാനായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. മുമ്പ് 2-3 പ്രാവശ്യം ശിവരാത്രിയിലൂടെ വന്നതുകൊണ്ട് ഒരു തുടർച്ചയിലാണ് പോകുന്നത്. അതിന്റെ തുടർച്ചയിൽ ഇത് പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അഭിപ്രായം നിങ്ങൾക്ക് പറയാം. കേൾക്കാൻ താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ഞാൻ തുടരാം, ജിജ്ഞാസയുണ്ടെങ്കിൽ ഞാൻ തുടരാം. 14 രത്നങ്ങൾ മംഗളകരങ്ങളാണ്, അതുകൊണ്ട് അവയെല്ലാം ശിവമാണ്. രുക്മിണി വിവാഹാവസരത്തിലാണ് ഇവയെ ഒരിക്കൽ സൂചിപ്പിക്കുന്നത്. ഭാഗവത് ലക്ഷ്മി കൗസ്തുഭ പാരിജാതക സുര ധന്വന്തരി ചന്ദ്രമ ഗാവ കാമദുഖ സുരേശ്വര ഗജു രംഭാദി ദേവങ്കന അശ്വസപ്തമുഖ സുധാ ഹരിധന. ശംഖം വിഷം ചമ്പുഹേ രത്നാനീതി ചതുർദ്ദശ പ്രതിദിനം കുറുവന്തുവോ മംഗളം. ഇവയെല്ലാം സ്മരിക്കുന്നത് മംഗളകരമാണ്. ഇവയാണ് രത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. രതിപ്രിയം എന്ന അർത്ഥത്തിലാണ് ഇവിടെ രത്നം എന്ന് വിളിക്കുന്നത്. ഇതിലാദ്യമുണ്ടായത് ലക്ഷ്മി എന്നുള്ള ഓർഡറിലാണ് ഭാഗവതകാരൻ പറയുന്നതെങ്കിലും മറ്റൊരിടത്ത് ഇങ്ങനെയല്ല. ഹാലാഹലം ഹവിദ്ധാൻ ശ്രീർവാരുണ്യബ്സരോഗണ ഐരാവത പരിജാതശ്ച ചന്ദ്ര ഉച്ചൈസവാഹയ ശംഖം ശാർഗം കൗസ്തുഭം ചതന്വന്തരി രഥാമൃതം ചതുർദശോത്യബ്ധി മന്ദജാത രത്നാനി സംജഗൂ എന്നാണ് മറ്റൊരിടത്ത്. അവിടെ ആദ്യം ഉണ്ടായത് ഹാലാഹലമാണ്. ഏറ്റവും ആദ്യം മന്ദനം തുടങ്ങുമ്പോൾ ഹാലാഹലമാണ് ആവിർഭവിച്ചതെന്നാണ്. ഹാലാഹലം സ്വീകരിച്ചത് ഭഗവാൻ ശങ്കരനാണ്. ശങ്കരൻ അത് സ്വീകരിച്ച് ആനന്ദ തണ്ഡവമാടിയ മുഹൂർത്തമാണ് ശിവര. സർവലോകങ്ങളും ദഹിപ്പിക്കുന്ന വിഷത്തെയാണ് വസുകിയിൽ നിന്ന് വമിച്ച വിഷമെന്ന് ചില ആചാര്യന്മാരും, പാൽക്കടൽ കടഞ്ഞപ്പോൾ ആദ്യം രൂപാന്തരപ്പെട്ടു വന്ന വിഷമെന്ന് ചില ആചാര്യന്മാരും, രണ്ടഭിപ്രായങ്ങളുമുണ്ട്. പാൽക്കടലിൽ നിന്നുണ്ടായ രത്നം സംസാരം കടഞ്ഞാൽ ആദ്യം വമിക്കുന്നത് വിഷമാണ്. വിഷവും അമൃതവും ചേർന്നാണ് ഈ സംസാരമുണ്ടായത്. അതിനിടയിൽ പലതും, അതിൽ ഹാലാഹലത്തെ, ലോകവിനാശകരമായ ഹാലാഹലത്തെ ഭഗവാൻ ശങ്കരൻ സ്വീകരിച്ചു എന്നാണ്. ഹവിർധാനി കാമധേനു കാമധുഃ ഇഷ്ടകാമധുഃ, അതിനെ സ്വർഗവാസികൾ സ്വീകരിച്ചു. ശ്രീ ലക്ഷ്മി, പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉണ്ടായ രത്നമാണ് ലക്ഷ്മിയെ ഭഗവാൻ വിഷ്ണു സ്വീകരിച്ചു. വാരുണി മദ്യം, എല്ലാ മദ്യത്തിനും ഉറവിടമായ ആദ്യ മദ്യം ആവിർഭവിച്ചതും പാൽക്കടലിൽ നിന്നാണ്, അതിനെ അസുരന്മാർ സ്വീകരിച്ചു. അപ്സരസുകൾ, ഉർവശി മേനക രംഭ തിലോത്തമ തുടങ്ങിയവരുണ്ടായതും പാലാഴിയിൽ നിന്നാണ്, അവരെ ദേവലോകം സ്വീകരിച്ചു ഇന്ദ്രൻ. ഐരാവതം ആനയാണ്, അതും ദേവേന്ദ്രനാണ് സ്വീകരിച്ചത്. പാരിജാതം വൃക്ഷമാണ്, അതിനെ സ്വർഗവാസികൾ സ്വീകരിച്ചു. പിന്നെ സ്വർഗത്തു പോയി ചില ഈതിബാധകൾ തീർത്തതിന്റെ ഫലമായി വൃത്രാരിയായിരുന്ന ഇന്ദ്രന്റെ ഉറക്കമില്ലായ്മയെ മാറ്റിയെടുത്തതിന്റെ പേരിൽ ഇന്ദ്രന് സമ്മതമല്ലെങ്കിൽ പോലും ഭഗവാൻ പാരിജാതം സത്യഭാമയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് കഥ. നാല് ദേവവൃക്ഷങ്ങളിൽ പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് ദേവവൃക്ഷമായ പാരിജാതം. ചന്ദ്രൻ, ആകാശത്ത് കാണപ്പെടുന്ന ചന്ദ്രൻ, കലകളോടുകൂടിയ ചന്ദ്രൻ പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായതാണ്. ഉച്ചൈസ്രവസ് എന്ന കുതിര, അതും ഇന്ദ്രനോട് ബന്ധപ്പെട്ടതാണ്, അതും പാൽക്കടലിൽ നിന്ന് കിട്ടിയതാണ്. പാഞ്ചജന്യമെന്ന ശംഖ്, അത് പാൽക്കടലിൽ നിന്നാണ്, അതാണ് വിഷ്ണു സ്വീകരിച്ചത്. ശാർംഗം ഹരിധനുസ്, വിഷ്ണുവിന്റെ വില്ല്, അതും പാലാഴിയിൽ നിന്നാണ്. കൗസ്തുഭം, വിഷ്ണുവിന്റെ മാറിടത്തെ ശോഭിപ്പിക്കുന്ന രത്നമാണ്, അതും പാൽക്കടലിൽ നിന്നാണ്. ആയുർവേദ പ്രവർത്തകനായ ധന്വന്തരി പാലാഴിയിൽ നിന്ന് പൊന്തിവന്നതാണ്. ആ പാലാഴിയിൽ നിന്ന് പൊന്തി വരുമ്പോൾ ധന്വന്തരിയുടെ കയ്യിൽ അമൃത കലശമുണ്ടായിരുന്നു, അതും പാലാഴിയിൽ നിന്നുണ്ടായതാണ് ആ അമൃതം. ഇങ്ങനെ 14 രത്നങ്ങളാണ് പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായത്. എന്താണ് പാലാഴി, എന്താണ് കടയൽ, എന്താണ് അതിന്റെ ഫലം എന്നത് അതിന്റെ വാച്യം, വ്യംഗ്യം, ലക്ഷണ ഇങ്ങനെയൊക്കെ ഭാഷകളാണ്. അതിലെ സാമ്പ്രദായികന്മാർ പറഞ്ഞു പോരുന്ന ലക്ഷണയിലൂടെ, ആധ്യാത്മിക ഭാഷയിലൂടെ ഇത്തവണ നമുക്കിതിനെ കാണാം. വാച്യമൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ, അത് നിങ്ങളെ സംഘർഷത്തിലാക്കുന്നതുമായിരിക്കും. കാരണം ഉദിച്ചു നിൽക്കുന്ന ആഗ്രഹം പാലാഴിയിൽ നിന്നുണ്ടായി എന്നൊക്കെ ഇന്ന് പഠിക്കുന്ന ശാസ്ത്രം വച്ച് നിങ്ങൾക്ക് ഏതായാലും സ്വീകരിക്കാനാവില്ല. നിലവിലിരിക്കുന്ന സങ്കേതം ഏതായാലും അതിന് വിരുദ്ധമാണ്. തമാശയ്ക്കൊക്കെ ഒരു കഥയായി പറയാമെന്നുള്ളതിനപ്പുറം, കേൾക്കാൻ ഇമ്പമുണ്ടാകുമെന്നതിനപ്പുറം, പരസ്പരം സ്വീകരിക്കാവുന്ന ഒരു ഭാഷ, വാച്യഭാഷ ഇന്ന് നിലവിലില്ല. നിങ്ങൾ ആരും ചന്ദ്രനിൽ പോയിട്ടില്ലെങ്കിലും, നിങ്ങളാരും ചന്ദ്രനെ കണ്ടിട്ടില്ലെങ്കിലും, ചന്ദ്രനിൽ കാലുകുത്തി എന്ന് അവകാശപ്പെടുന്നവർ കുത്തിയിട്ടില്ലെങ്കിലും, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ചന്ദ്രനിലെ നീൽ ആംസ്ട്രോങ്ങും മറ്റും കാലുകുത്തുമ്പോൾ അവരുടെ കൊടി, രാജ്യത്തിന്റെ കൊടി പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. അതേസമയം കാലുകുത്തി അവർ ചന്ദ്രനിൽ വായുവില്ലെന്ന് പറയുകയും ചെയ്തു. മനസ്സിലായോ എന്നറിയില്ല. അതുകൊണ്ട് ഇടത്തരം ബുദ്ധിമാന് ചന്ദ്രനിൽ കാലുകുത്തിയതാണ്, കൂടിയ ബുദ്ധിമാന് ചന്ദ്രനിൽ ആരും കാലുകുത്തിയിട്ടില്ല, കുറഞ്ഞ ബുദ്ധിമാന് കുത്തിയാലും കുത്തിയില്ലെങ്കിലും ഒന്നുമില്ല. ഇങ്ങനെ മൂന്ന് തരം ആളുകളുണ്ടല്ലോ, അത് നിനക്കറിയാം. വളരെ സൂക്ഷ്മദൃക്കുകളായ ആളുകൾ നോക്കുമ്പോൾ ചന്ദ്രനിൽ വായുവില്ല ചലിക്കാൻ, അവിടെ കൊടി പറന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് ചില കുബുദ്ധികൾ അങ്ങനെയുള്ളവരെയാണ്, ഈ ബുദ്ധി കൂടിയവരെയാണ് കുബുദ്ധികൾ എന്ന് പറയുന്നത്. ഒരു ജനതയുടെ വിശ്വാസത്തെ ആദ്യം തകർക്കുന്നവനെ ബുദ്ധിമാൻ എന്ന് പറയും. മനസ്സിലായില്ല, ബുദ്ധിമാന്റെ ബുദ്ധിയെ തകർക്കുന്നവനെയാണ് സൂക്ഷ്മ ബുദ്ധികളെന്ന് വൈദികർ പറയുന്നത്. പക്ഷെ അവരെയാണ് ലോകം കുബുദ്ധികൾ എന്ന് പറയും. മനസ്സിലായത്, കലികാല വൈഭവം കൊണ്ടാണ്. അതുകൊണ്ട് ഞാനൊരു കുബുദ്ധിയാണെന്ന് നിങ്ങൾ കരുതിയാൽ എനിക്ക് വിരോധമൊന്നുമില്ല, കാരണം അവിടെ കൊടി പാറി പറന്നിട്ടില്ല. അതുകൊണ്ട് അത്തരം കുബുദ്ധികൾ പറഞ്ഞത് സഹാറയിൽ എവിടെയോ ചെന്ന് ഈ പേടകം ഇറങ്ങിയിട്ട് അതിന്റെ ഫോട്ടോയാണ് ജനങ്ങളെ കാണിച്ച് പറ്റിച്ചതെന്നാണ്, അല്ലാതെ മുകളിൽ അവിടെയെങ്ങും പോയി ഇറങ്ങിയിട്ടില്ലെന്നാണ്. അതിരിക്കേണ്ടത് നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് അത് ചർച്ച ചെയ്ത് നമ്മൾ എങ്ങും എങ്ങും എത്തുകയും അമൈ റൈറ്റ്? ശരിയാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ ചിന്തയിൽ എന്നും ഒരു സംഘർഷമായി കിടക്കട്ടെ. അതിനപ്പുറം ഈ 14 രത്നങ്ങൾ മാനവ ജീവിതത്തില് സംസാരമാകുന്ന സാഗരത്തെ മന്ഥനം ചെയ്യുന്നതിന് ചില ജിജ്ഞാസുക്കൾ ഇറങ്ങിത്തിരിക്കും. അതിറങ്ങിത്തിരിക്കുമ്പോൾ ബഹിരംഗ സാധനയും അന്തരംഗ സാധനയും എന്ന രണ്ട് സാധനകളാണ് ഇതിന് വഴി. അല്ലാതെ കൂട്ടുകൂടലോ ബഹളം വയ്ക്കലോ ഒന്നും ഇതിന്റെ വഴിയല്ല. അതൊക്കെ വേറെ പലതിനും കൊള്ളാം, പലതിനെയും മറയ്ക്കാനും കൊള്ളാം, പ്രയോജനത്തിന് കൊള്ളില്ല. ഭൗതിക ജീവിതം കൂട്ടായി മാത്രമേ കൊണ്ടുപോകാനാവൂ. ഭൗതിക ജീവിതത്തിനുള്ള അഭിവാഞ്ഛയും വാസനയും കൊണ്ടാണ് വ്യക്തി ജനിക്കുന്നത്. അവിടെ കൂട്ടിച്ചേരുക. സ്വാഭാവികമായ ചരലുകള് അസ്വാഭാവികങ്ങളായ ചരലുകള് എന്ന് രണ്ടും. സ്വാഭാവികമാണ് കുടുംബം. കുടുംബത്തിന് വെളിയിൽ വരുന്ന എല്ലാ ബന്ധങ്ങളും അസ്വാഭാവികങ്ങളാണ്. ആധ്യാത്മിക ഉത്കർഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബന്ധവും ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലത് കുടുംബബന്ധമാണ്. കാരണം പൂർവ്വവാസനയ്ക്കനുസരിച്ച് അതിന് പറ്റിയ ബീജാണ്ഡങ്ങളിൽ ജീവൻ ഭാഗികമായി ചേർന്ന് അവയുടെ ചേർച്ചയിൽ വെച്ച് കൃത്യമായ ഒരു അസുലഭ മുഹൂർത്തത്തിൽ പൂർവ്വവാസനകളണങ്ങിയ ജീവൻ അതിലേക്ക് വന്ന് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഭംഗിയായി ബന്ധങ്ങൾ തീർക്കാൻ വരെ വഴിയില്ല. അത് കഴിഞ്ഞ് ജനിച്ച് അതിന്റെ പൂർവ്വരൂപങ്ങളെ ഉൾക്കൊള്ളുന്നതിന് പകരം മാതാവിനെയും പിതാവിനെയും ലൗകിക ബന്ധങ്ങളെയും ഒരാൾ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ബന്ധങ്ങൾക്കായി പോകുന്നുവെങ്കിൽ അവൻ മൂഢനാണ്, മൂർഖനാണ്. അവിടെ ലഭിക്കാത്ത ഒരാനന്ദവും ബന്ധമുണ്ടാക്കുന്ന പുറം ലോകങ്ങളിൽ അവന് ലഭിക്കില്ല. അവിടെ തീരാത്ത ഒരു കർമ്മവും അവനെ സംബന്ധിച്ച് പുറത്തു തീരുകയുമില്ല. നിങ്ങൾക്ക് വളരെ വിയോജിപ്പുണ്ടാകാവുന്നതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്. ഇതാണ് ഭാരതത്തിന്റെ സമഗ്ര സംഭാവനകളിൽ പ്രഥമവും പ്രധാനവും. ഇനിയുള്ളത് ആധ്യാത്മിക ലോകമാണ്. ആ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് അനിവാര്യമായുള്ളത് ജിജ്ഞാസയാണ്. ജിജ്ഞാസ ആവിർഭവിക്കുമ്പോഴാണ് തന്റെ സംസാരം, അത് തന്റേത് മാത്രമാണ്. ലോകമെന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. ഇവിടെ നിങ്ങൾ ഇത്രയും പേര് വന്ന് ഈ ആശ്രമത്തെ കാണുന്നത് ഒരുപോലെയല്ല. കാഴ്ചയെല്ലാം വ്യത്യസ്തമാണ്. നിങ്ങളെല്ലാവരും കേൾക്കുന്നത് ഒരുപോലെയല്ല. കേൾവി എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സംസാരം വ്യത്യസ്തമാണ്. ഇങ്ങനെ മനസ്സിലാവുമോ? ഇങ്ങനെ മനസ്സിലാവുമോ? ഒരു രൂപത്തിൽ ഒന്നിനെ കാണുന്നവനും വേറെ രൂപത്തിൽ അതിനെ കാണുന്നവനും കൂടെ യോജിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരമില്ല. രണ്ടു തരത്തിലും കാണാൻ രണ്ടുപേർക്കും സ്വാതന്ത്ര്യവും. എന്നുവരെ ഞാൻ കാണുന്നത് പോലെ അവരൻ കാണണമെന്ന് നിർബന്ധമില്ലയോ അന്നുവരെ എന്റെ ശാന്തിയാണ്. ഞാൻ കാണുന്നത് പോലെ തന്നെ അവൻ ഇതിനെ കാണണമെന്ന് എന്നൊരു നിർബന്ധം എനിക്ക് വരുന്നുവോ അത് പ്രകൃതി വിരുദ്ധവും ദുഃഖവുമാണ്. പഠിക്കും തോറും ഞാൻ കാണുന്നത് പോലെ കാണണം ലോകമെന്നുള്ളതാണ് പഠിപ്പിക്കലുകളുടെ പൊരുളായി വരുന്നത്. ഞാൻ കാണുന്നത് പോലെ അവൻ കാണില്ല എന്ന് അറിയുവാൻ ആർ പഠിക്കുന്നു? ആർ പഠിപ്പിക്കുന്നു? അവൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്.
ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാവുമോ എന്നറിയില്ല. നിങ്ങളുടെ നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നുണ്ട്. എല്ലാ തോണിയും പോലെ എപ്പോഴും എനിക്ക് പേടിയുള്ളൊരു സാധനമുള്ളതാണ്. അതുകൊണ്ട് അത് നമുക്ക് യജ്ഞം ഹാലാഹലം നമുക്ക് അവസാനത്തേക്ക് വയ്ക്കാം. നേരം കിട്ടിയാൽ വർണ്ണിക്കാം, ഇല്ലെങ്കിൽ വീണ്ടും ശിവരാത്രി വരുമെന്ന് എന്നെക്കാൾ മിടുക്കന്മാരായ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് എനിക്ക് സമാധാനം. തുടക്കം മുതൽ പോവാം. അതുകൊണ്ട് ഭാഗവത സന്ദേശത്തിൽ കണ്ട പോലെ ഹാലാഹലത്തെ നമുക്ക് അവസാനമെടുക്കാം. കാമധേനുവാണ് ആദ്യം തന്നെ. കാമധേനു എന്ന് പറയുന്നത് യജ്ഞമാണ്. ഭഗവത്ഗീത 3-ാം അധ്യായം. സഹ യജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വമേശവോസ്തിഷ്ഠ കാമസുഖ. അവിടെ യജ്ഞമാണ് കാമധേനു. ഇഷ്ടം, യജ്ഞം എന്നൊക്കെ അതിന് പറയും. അനന്ത മഹാപുരുഷ യജ്ഞം, അനന്ത ചതുർദശി വ്രതം, ഇതൊക്കെ പണ്ടുള്ളവർ അനുഷ്ഠിച്ചിരുന്നു. എല്ലാ ഇഷ്ടവും നടക്കുന്നത് യജ്ഞത്തിൽ. അതുകൊണ്ട് കാമ്യകർമ്മങ്ങൾ അത്രയും യജ്ഞരൂപം. അടുക്കോടെ പഠിക്കണം, കാമ്യകർമ്മങ്ങൾ ശമിച്ചിട്ടില്ലെങ്കിൽ നിഷ്കാമകർമ്മത്തിനൊരുങ്ങി ഇറങ്ങുന്നവൻ വഴിക്ക് വച്ച് കാമ്യമായതിനെ കണ്ടുമുട്ടുകയും പതിക്കുകയും ചെയ്യും. പതനങ്ങളുടെ ചരിത്രമാണ് ആധുനിക ഇന്ത്യയുടെ ആധ്യാത്മിക ചരിത്രം. അത് സമറ്റിക് സംസ്കൃതിയിൽ രൂപപ്പെടുത്തിയെടുത്ത സംഘടിത സംസ്കാരത്തിന്റെ ലോകമാണ്. അതിനെ സംഘടിതമായി ന്യായീകരിക്കാൻ ഒരുങ്ങും തോറും സമാജം അധപ്പതിക്കുകയും വ്യക്തികൾ സനാതനധർമ്മത്തിൽ നിന്ന് അകലുകയും ചെയ്യും. അവിടെ കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് കാമ്യകർമ്മങ്ങളെ വിധിയാം വണ്ണം അനുഷ്ഠിക്കുവാൻ പാകത്തിന് യജ്ഞ സംസ്കൃതി ഉള്ളവരായിത്തീരണം. അതിനെയാണ് കാമധേനു എന്ന് വിളിക്കുന്നത്. അതാണ് സമുദ്രം കടഞ്ഞാൽ, സംസാര സമുദ്രം കടഞ്ഞാൽ പൊന്തി വരുന്നത്. എന്റെയും നിങ്ങളുടെയും സംസാരമാകുന്ന സമുദ്രത്തെ ഏകാന്തമായിരുന്ന് കടയാനൊരുങ്ങിയാൽ അതിനുള്ള തിരിക്കണം, സ്വസ്ഥമായി ആസനജയം വരണം. അങ്ങനെ ഇരുന്ന് പ്രാണായാമാദി പ്രക്രിയകളിലൂടെ നാഡികളെ ശുദ്ധീകരിച്ച് ബോധതലത്തിലേക്ക് ഉയർന്നു വരുന്നുവെങ്കിൽ ഒന്നും പഠിക്കാതെ ആരൊക്കെയോ പറയുന്നത് കേട്ട് അറിവില്ലാത്ത ലോകത്ത് നിന്ന് അറിവാണെന്ന് പറഞ്ഞ് പലതും ഉണ്ടാക്കാൻ ഓടുന്ന പരിപാടി നിർത്തി ഏകാന്തമായി തന്റെ സംസാരത്തെ കടഞ്ഞ് അതിൽ നിന്ന് ഉത്ഭൂതമാകുന്നതിനെ നോക്കിയാൽ ആദ്യം ബോധ്യമാവും കാമ്യകർമ്മങ്ങളാണ് ശമിക്കുന്നത്. കാമ്യകർമ്മങ്ങൾ നിലനിൽക്കുവോളം ആനന്ദമില്ല, കാമ്യകർമ്മങ്ങൾ തത്തിക്കളിക്കുവോളം സമാധാനമില്ല, കാമ്യകർമ്മങ്ങൾ സ്വച്ഛന്ദമായിരിക്കുവോളം സംസാരം സുഖമായി അനുഭവിക്കണം. അതുകൊണ്ട് ഇതിന്റെ ഒന്നാമത്തെ രത്നം രതി നിർവിശേഷമായത് കാമധേനുവാണ്. രണ്ട് ശ്രീ, ശ്രീഞ്ഞ് സേവായ, സേവ സമർപ്പണം, ശരണാഗതി, അതിന് മറ്റൊരു പേര് പറയാം ഉപാസന, ഉപ ആസീൻ, ബോധത്തിന് ഏറ്റവും അടുത്തിരിക്കുക, മനോമാലിന്യത്തെ കളയുന്നതിന് ഒരുങ്ങുക. കാമ്യമായ കർമ്മങ്ങളിൽ എത്രയാണോ മനസ്സ് പുറത്തേക്ക് പോയത് അതിനു പകരം കാമ്യവിഷയങ്ങളെ വിട്ട് ആഗ്രഹമില്ലാതെ അതേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നത് സ്വേച്ഛയാണ്. പ്രാരബ്ധത്തിലെ ആദ്യ ഭാഗമാണ് സംസാരത്തെ സൃഷ്ടിക്കുന്ന സ്വേച്ഛ. തനിക്ക് സമമായി പ്രായമുള്ള ഒരാളിന്റെ ഇച്ഛ സാധിച്ചു കൊടുക്കാൻ എളുപ്പമല്ല, കാരണം അവിടെ അഹങ്കാരം കയറി. തന്നെക്കാൾ താഴ്ന്ന ഒരാളിന് സേവ ചെയ്യാനാവില്ല, അവിടെയും കൊടുത്തവൻ എന്ന അഹങ്കാരം കയറി. മാതാവ്, പിതാവ്, ആചാര്യൻ ഇവർ തന്നെക്കാൾ ഉയർന്നവരാണെന്ന ബോധം ഉള്ള കാലങ്ങളിൽ, അങ്ങനെ എടുത്തു പറഞ്ഞതിന് കാരണം ഇന്നങ്ങനെയല്ല കാലം. പരിണാമ സിദ്ധാന്തം പഠിക്കുകയും അറിവില്ലായ്മയിൽ നിന്ന് അറിവുണ്ടായി എന്ന് ചരിത്രം പഠിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എന്റെ അച്ഛൻ മണ്ടനും അപ്പൂപ്പൻ മരമണ്ടനുമാണ്. അതുകൊണ്ട് ബഹുമാനപൂർവം അച്ഛന് വേണ്ടി ഒരു കർമ്മം ചെയ്യാനാവില്ല. ഇതിനുത്തരവാദി അച്ഛനാണോ മകനാണോ അതെന്റെ ചർച്ചയല്ല, അത് നിങ്ങൾക്കുള്ളു. കോഴക്കൊക്കെ നിങ്ങൾ ഉണ്ടായിക്കോളൂ, എന്തായാലും പറ്റില്ല എന്ന് മാത്രമാണ് ഞാൻ. എന്റെ അച്ഛന് അനുഭവമുണ്ട്, എന്നെക്കാൾ അറിവുണ്ട്, അറിവിൽ നിന്ന് അറിവില്ലായ്മയാണ് ഈ പ്രപഞ്ചം എന്നറിയുമ്പോൾ ഒരുവൻ അച്ഛനു വേണ്ടി ചെയ്യുന്ന സേവ പരേച്ഛയാണ്, അത് നിഷ്കാമമാണ്. അല്ലാതെ ലോകത്ത് ആശുപത്രി നടത്തിയാൽ, സ്കൂള് നടത്തിയാൽ, മരുന്ന് കുടിച്ചു കൊടുത്താൽ, ഞാനൊക്കെ അത് ചെയ്യുന്ന ആളാണ്, ഞങ്ങൾ ആരും ചെയ്യുന്നത് നിഷ്കാമമല്ല, മനസ്സിലായില്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒന്നും വയ്ക്കണ്ട. ഇത് കാമ്യം പോലുമല്ല, അതിനേക്കാൾ അധപ്പതിച്ചതാണ്. നിഷ്കാമം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ചെയ്യുന്ന സേവനമൊന്നുമല്ല, ബഹുമാന പുരസരം പരന്റെ ഇച്ഛയെ മാനിച്ച് ചെയ്യുന്നത് മാത്രമാണ്. എന്റെ പിതാവിന്റെ ഇച്ഛയെ ഞാൻ മാനിക്കുമ്പോൾ എന്റെ ഇച്ഛകൾ ചുരുങ്ങും, സദാചാര ബോധം എനിക്കുണ്ടാവും, ബ്രഹ്മചര്യാദി ഗുണങ്ങൾ ഉണ്ടാവും. ഞാൻ കണ്ട ഒരു പെൺകുട്ടി, അതിനോടൊപ്പം പോണം. മനസ്സുകൊണ്ട് എന്റെ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ വിടുമ്പോഴാണ് എന്റെ പിതാവിന്റെ ഇച്ഛയെ സമ്മതിക്കാതെ വരുന്നത്. അത് വിജയമാണെന്നാണ് അത് തനിക്ക് താൻ പോരുമയാണെന്നാണ്, അത് നേട്ടമാണെന്നാണ്, അതിലൂടെ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാമെന്നാണ്, അതിലൂടെ ശാന്തി നേടാമെന്നാണ് നിങ്ങളുടെ ചെറുപ്പക്കാർ പഠിക്കുന്നത്. അത് ഭാരതീയമല്ല, സനാതനമല്ല. പിതാവിനാണ് അറിയുന്നത്. ഏത് യാദൃച്ഛികതയിൽ വെച്ചാണ് പിതാവിന്റെ സംസ്കൃതിയുടെ ബീജം ഞാനായി രൂപാന്തരപ്പെട്ടതെന്ന്, ഏതിലൂടെയെല്ലാമാണ് ഞാൻ സഞ്ചരിക്കേണ്ടതെന്ന് പിതാവിന്റെ അന്തർഗതങ്ങളിലാണ് ഇരിക്കുന്നത്. പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ സന്യസിക്കാൻ, പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ വിവാഹം കഴിക്കാൻ, പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാൻ. ഏത് വഴി?
പോയ വഴിയിലായിരിക്കില്ല ഞാൻ പോകും. അതുകൊണ്ടുള്ള ദേഷ്യവും രോഷവും ഒക്കെ എന്നോട് നിൽക്കുന്നുണ്ടാവും. എനിക്കിത് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വാസനകളുടെയും സംസ്കാരങ്ങളുടെയും ചരിത്രം എടുക്കുമ്പോൾ ഗോത്രാദികളുടെ പ്രാധാന്യമെല്ലാം കൊടുത്തു പഠിപ്പിച്ച ഭാരതീയ സംസ്കാരം പഠിച്ചത് ഇന്ന് പഠിക്കുന്ന രീതിയിൽ. അതുകൊണ്ടാണ് അവർ സംസാരത്തെ കടയാൻ പറഞ്ഞത്.
സംസാരം കടയുമ്പോൾ ആദ്യമുണ്ടാകുന്നത് ഇഷ്ട വരണമുള്ള കാമധേനുവാണ്
യജ്ഞം. രണ്ടാണ് സേവ. അത് പരിപക്വമാകുന്നത്
സ്വേച്ഛയിൽ നിന്ന് പരേച്ഛയിലേക്ക് വികസിക്കുമ്പോഴാണ്.
അത് 100% നിഷ്കാമമാകുന്നത് അനിച്ഛയിലെത്തുമ്പോൾ. പരേച്ഛയിൽ പിതാവ്, മാതാവ്, ആചാര്യൻ, അതിഥി.
എന്റെ ഇച്ഛയിൽ ആ വന്നിരിക്കുന്നയാൾ നിൽക്കാനല്ല, അയാൾ അതിഥിയാണ്.
അതിഥി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പദമില്ല, മനസ്സിലായില്ല. നിങ്ങൾ പോയി ക്ഷണിച്ചു കൊണ്ടിരുന്നവനാണ് ഗസ്റ്റ്. Am I right? യാദൃച്ഛികനാണ് അതിഥി. തിഥി അറിയിക്കാതെ വന്നവൻ. അങ്ങനെ വരുന്നവനെ നിങ്ങൾ ഇന്ന് അതിഥി എന്ന് പറയില്ല, പറയുമോ? പക്ഷെ സ്വാമിജി പറഞ്ഞു, എന്നെയോ നിങ്ങളിൽ ഒരാളെയോ അതിഥി എന്ന് പറഞ്ഞില്ല. യാദൃച്ഛികമായി ഒരു സ്വാമിജി ഈ നാട്ടിലെത്തിയിരിക്കുന്നു, മനസ്സിലായില്ല. അദ്ദേഹം ഈശ്വര സ്വരൂപമാണ്. അത് സംസ്കാരമുള്ളതുകൊണ്ട് പറഞ്ഞതാ, നല്ല ആശ്രമത്തിൽ വളർന്നതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങളുടെ വീടുകളിലോ ഇപ്പോൾ ഉള്ള ആശ്രമങ്ങളിലോ വളർന്നാൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതതിന്റെ വ്യതിയാനമാണ്. അവിടെ വരുന്ന ആളിന്റെ ഒരു ഇച്ഛയെ സാധൂകരിക്കുമ്പോൾ അത് പരേച്ഛയിലേക്ക് ഉയരുക. അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ, ഒരു കാര്യം എടുത്തു കൊടുക്കുമ്പോൾ, അതെല്ലാം അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആഗ്രഹങ്ങളിൽ പലതിനെയും അവിടെ സമർപ്പിച്ചു മാറ്റുകയാണ്. അതുപോലെ പിതാവിൽ, അതുപോലെ മാതാവ്. കാരണം പൂർവ ജന്മങ്ങൾ കൊണ്ട് സംസ്കൃതി രൂപാന്തരപ്പെട്ട് വാസനകളായി നിൽക്കുന്ന പിതാവിൽ നിന്ന് വാസനാബദ്ധമായി ഞാൻ വന്നിട്ട് എന്റെ പൂർവവാസനകളെ പൂർത്തീകരിക്കുന്ന ഒരു വേളയിൽ എന്റെ വാസനകളിൽ നിന്ന് ഞാൻ സ്വതന്ത്രമാകുന്നുണ്ട്. അത് ആനന്ദമാണ്. ഇതിനൊക്കെ അനുഷ്ഠാനമെന്ന് പറയും. അനുഷ്ഠാനമില്ലാത്തവൻ ഹിന്ദുവല്ല. പ്രസംഗം എത്ര വേണമെങ്കിലാവാം, ആനന്ദത്തിന് അനുഷ്ഠാനമാണ് അനിവാര്യമായുള്ളത്. ആ ഉപാസന മനോമാലിന്യത്തെ കളയുന്നതിന് നിഷ്കാമ കർമ്മം, അതാണ് ശ്രീ. ശ്രീന് സേവായാം ലക്ഷ്മി. ലക്ഷ്മിയെ വരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വിശ്വനായി മാറി, വിഷ്ണുവായി മാറി. വ്യാപനോതി ഇതി വിഷ്ണു. സ്വന്തം ആഗ്രഹതലങ്ങളിൽ നിന്ന് പരേച്ഛയിലേക്ക്, പരോത്കർഷത്തിലേക്ക് വികസിച്ചു എന്നർത്ഥം. വിക്ഷേപാവരണ നിവൃത്തിക്ക് പറ്റും വിധം ഉപാസന പൂർണമായി എന്നർത്ഥം. ഉപാസന കൊണ്ട് ആവരണത്തെ കളയും. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ അത് നിങ്ങൾക്ക് നന്നായി പറഞ്ഞു തന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കിനി ആ വഴിയിൽ കൂടെ അധികം സഞ്ചരിക്കേണ്ടെന്ന് തോന്നുന്നു അല്ലേ. ആത്മബോധ കൗമുദി അതിൽ നന്നായി പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മഹാനുഭാവനായ ആചാര്യൻ നിങ്ങൾക്ക് നല്ലപോലെ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. അവിടെ ആവരണവും വിക്ഷേപവും എന്ന രണ്ട് ശക്തികൾ. അതില് ആവരണത്തെ കളയുന്നത് നിഷ്കാമകർമ്മമാണ്, വിക്ഷേപത്തെ കളയുന്നത് ഉപാസനയാണ്. അപ്പൊ ഇത് രണ്ടും അനിവാര്യം. അതിന്റെ ഉദാഹരണമാണ് ദക്ഷ പ്രജാപതി. ശിവനെ വിളിച്ചില്ല യജ്ഞത്തിന്, ശിവന്റെ സാമീപ്യം ഇല്ലാത്ത ഒരു യജ്ഞത്തിന് ഒടുങ്ങിയത്. ഒടുവിൽ അത് എന്തായി എന്ന് നിങ്ങൾ കഥയിൽ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്ന് നമാമി വിശ്വേശ്വര വിശ്വരൂപം പുരാതനം ബ്രഹ്മനിജാത്മരൂപം നമാമി സർവം ഭവഭാവഭാവം പരത്പരം ശങ്കരമനതോസ്മി. ഇവിടെയൊന്ന് ശിവനെ പ്രീതപ്രീതം നമസ്കരിക്കുന്ന രംഗം. ദേവദേവ മഹാദേവ കൃപാം കുരു നമസ്തുതേ അപരാധം ക്ഷമസ്വദ്യ മമ ശംഭോ കൃപാദിതേ. ദർശനം ഇങ്ങനെയാണ് നമസ്കരിക്കുന്നത്. നമുക്കൊക്കെ ഈ നമസ്കാരം വേണ്ടി വരും. കാരണം നമ്മള്
മംഗളകരമായ ശൈവമായ ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ആദ്യം നീ ഒരു തല പോയി കഴിഞ്ഞ് ആടിനെ പോലെ മേ മേ എന്ന് കരയേണ്ട അവസ്ഥ എത്തുമ്പോൾ വാർദ്ധക്യവുമോ അപ്പോഴാണ് ഈ നിലവിളി എല്ലാം നിലവിളിക്കുന്നത്. ദേവതകളെല്ലാം ഊർജസ്വലങ്ങളായിരിക്കുമ്പോഴാണ് ഉപാസനയും നിഷ്കാമകർമ്മവും ഒക്കെ വേണ്ടത്. മൂന്നാമത് പാലാഴിയിൽ നിന്ന് കടഞ്ഞാൽ മൂന്നാമത് വരുന്നത് വാരുണി മദ്യം, ആനന്ദമല്ലെങ്കിൽ സുഖം, ആസുരി സമ്പത്തിക്ക് സമാധാനിക്കുവാനുള്ളതാണ്. എവിടെയെങ്കിലും ഒരു സുഖത്തിന്റെ ലാഞ്ഛന കണ്ടാൽ നമ്മളിലെ രാജസീയമായിരിക്കുന്ന ശക്തികളെല്ലാം സടകുടഞ്ഞത്. എഴുന്നേക്കാൻ വയ്യാത്തവൻ ഒരു സുഖോൽപ്പന്നം കണ്ടാൽ ചാടിയെഴുതും. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് റെയ്ഗൻ മച്ചോണ് അദ്ദേഹത്തിന്റെ അല്ലേ, അദ്ദേഹം അവസാനം ബോധമൊക്കെ നഷ്ടപ്പെട്ട് ഡിമെൻഷ്യയൊക്കെ വന്ന് വർത്തമാനമൊന്നും പറയാനാകാതെ ഒരു പരുവത്തിലെത്തിയിരിക്കുകയാണ്. പക്ഷെ ഒരു തെരുവിലൂടെ അദ്ദേഹവും ഭാര്യയും നടന്നു പോകുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വികസിക്കുകയാണ്. മനഃശാസ്ത്രകാരന്മാരെ കുറിച്ച് പഠിച്ച് പലതും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ലോകത്തെ ഏതെങ്കിലും ഒന്ന് സുഖോൽപ്പന്നമാണോ അത് കാണുമ്പോൾ ഉയരുന്നത് മനസ്സാണ്. വാരുണി മദ്യമാണ്. ആധ്യാത്മിക പക്ഷത്തിൽ ഇതിന്റെ അർത്ഥം ആനന്ദമാണ്. ആനന്ദോദ്ദേവ കൽവിമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംവിശന്തി എന്ന് തൈത്തിരിക്കും. സൈഷ വാരുണി ഭാർഗവീ വിദ്യ എന്ന് പ്രയോഗം. വാരുണി വിദ്യ, ഭാർഗവീ വിദ്യ, ഈ വിദ്യയെയാണ് ഇവിടെ വാരുണി എന്ന് പറഞ്ഞിരിക്കുന്നത്, മദ്യം എന്ന് പറഞ്ഞു. നമ്മുടെ ആസുരി സമ്പത്തികളും ദൈവീ സമ്പത്തികളും ഒരുമിച്ചു ചേരുകയും ശാന്തമാവുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആധ്യാത്മികമായി മുന്നേറാൻ പറ്റൂ. രണ്ടും കാത്തിരിക്കുന്നതാണ്. നമ്മൾ ഏത് ഉപാസന ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആസുരി സമ്പത്തിയെ കൂടി കൂട്ടി സമാശ്വസിപ്പിച്ച് മുന്നേറാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുക്കിയ എല്ലാ കളങ്ങളും തേച്ചു മാച്ച് കളഞ്ഞ് ദുർദേവതാരൂപം കൈക്കൊള്ളുന്ന ആസുരി ശക്തികൾ തകർത്താടും. അതുകൊണ്ടാണ് ഇത് ഗുരു വേണമെന്നും പാരമ്പര്യ സംവിത്തായിരിക്കണമെന്നും പാരമ്പര്യ വഴിക്ക് പോകണമെന്നും ഒക്കെ പറയുന്നത്. പാരമ്പര്യമില്ലാതെ പിപീലിക ന്യായേന ഉപാസനയൊക്കെ തന്നെത്താൻ ചെയ്ത് കേമന്മാരായി അഹങ്കാരികളായി ഒക്കെ തീരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആര് പിടിച്ചാലും കിട്ടാത്തിടത്ത് ഈ അസുരി സമ്പത്തികള് ആനന്ദം തേടി മറ്റ് കലാപങ്ങളിൽ ചെന്ന് ചാടുകയും ലോക വ്യവഹാരത്തിൽ അമാന്യത വരികയും ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ലോകമെല്ലാം എതിർക്കും. ആരെല്ലാമാണോ നേരത്തെ അനുകൂലിച്ചത്, പ്രശംസിച്ചത്, കൂടെ നടന്നത്, അവർക്കൊന്നും തള്ളിപ്പറയാൻ അധിക നേരം വേണ്ടി വരില്ല. ഉയർന്നിട്ട് താഴുന്നത് ലോകരുടെ മുമ്പിൽ വളരെ ഉയർന്നിട്ട് താഴുന്നതിനേക്കാൾ ശോചനീയമായി മറ്റൊന്നില്ല. അതിന് കാരണം അകത്തിരിക്കുന്ന ആസുരി ശക്തികൾ, ധനം, ആധ്യാത്മിക പ്രഭാവം, പ്രതിഭ, ജനശക്തി, ഇതൊക്കെ വരുന്ന സമയത്ത് അകത്തിരിക്കുന്ന ആസുരി ശക്തികൾ എല്ലാം തട്ടിത്തകർക്കുന്നതിന് വേണ്ടുന്നതായ കളികൾ കളിക്കും. അതിനെ എതിർത്തുകൊണ്ട് അതിനോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ദൈവീ ശക്തികൾ സാക്ഷിത്വേന വർദ്ധിക്കും. ഒരു കുടുംബത്തിൽ മക്കളിൽ കുറെ പേരെയും കൂട്ടുപിടിച്ച് അച്ഛനും അമ്മയും ഒക്കെ കൂടെ കൂടി കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വേളയിൽ ആധ്യാത്മികമായ ഒരു ശക്തിവിശേഷം ഉയർന്നു തുടങ്ങിയാൽ വിജയങ്ങൾ അങ്ങ് വരാൻ തുടങ്ങും. ആ വിജയങ്ങൾ വരുന്ന സമയത്ത് അപ്പുറത്ത് ആസുരി സമ്പത്തി അതിനിടയിൽ വരുന്ന തടസ്സം തള്ളി നിൽക്കുന്നതിന് വേണ്ടി കള്ളവും ചതിയും വഞ്ചനയും ചെയ്യാൻ പ്രേരിപ്പിക്കും. അതൊരാനന്ദമായി മാറും. ആ സമയത്ത് മറ്റു ചില മക്കൾ അത് നോക്കിയിരിക്കും, കൂട്ടുകൂടുകയില്ല, അരുതെന്ന് പറഞ്ഞു നോക്കും. കേട്ടില്ലെങ്കിൽ പിന്നീട് അധപ്പതന വേളയിൽ അവരും കൂടെ കൂടി ഇതെല്ലാം കൂടെ എടുത്ത് വിശദീകരിക്കും. ഒരു വലിയ പ്രശ്നം. അതുകൊണ്ടാണ് സനാതനധർമ്മം സാമ്പ്രദായികമായി പോകണമെന്ന് നിർബന്ധിക്കുന്നത്, കൃത്യമായ അടുക്കിൽ പോകണമെന്ന് നിർബന്ധിക്കുന്നത്. ഈ വാരുണി ഏത് സംസാരം കടയുമ്പോഴും അതിൽ നിന്ന് മദ്യമുണ്ടാവും. വിദ്യ എപ്പോൾ അസുരങ്കലെത്തും, വാരുണീ വിദ്യ എന്നാണ് അതിന് പറയുക. വാരുണി ഭാർഗവീ വിദ്യ, ഭാർഗവനിൽ നിന്നുണ്ടായത്. വാരുണിയിൽ ഈ വിദ്യയിൽ ആദ്യം പരോക്ഷജ്ഞാനമാണ് ഉണ്ടാകുന്നത്, അപരോക്ഷമല്ല. അതുകൊണ്ട് ഈ വിദ്യ പഠിക്കുമ്പോൾ അനുബന്ധ ചതുഷ്ടയം അറിഞ്ഞു പഠിക്കണം. അതുകൊണ്ടാ പറഞ്ഞത് ആദ്യം ഇഷ്ടഭോഗങ്ങൾ അവയെ അനുഭവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ആരോ പറഞ്ഞു കേട്ടു എല്ലാം കൂടിയത് അനുഭവിക്കണം, ആദ്യം തിരഞ്ഞെടുക്കണ്ട, എനിക്കിതാണ് വിധി, ഈ ജന്മം ഇങ്ങനെയാണ്, ഇത് തീർക്കട്ടെ, ഇത് തീർത്തിട്ട് ഞാനങ്ങ് വരാം, തിരക്കൊന്നും കൂട്ടണ്ട. ആരെങ്കിലും ഒരാൾ സത്സംഗത്തിന് വരുന്നില്ല, ആള് കുറഞ്ഞു പോയി, ഹിന്ദുക്കൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി ഒന്നും എല്ലാവരെയും വിളിച്ചോണ്ടൊന്നും പറയണ്ട, എനിക്കിപ്പം നേരില്ല, വീട്ടിൽ പണിയുണ്ട്, അന്ന് വീട്ടിലെ പണിയൊക്കെ ചെയ്യും, തീർന്നു കഴിഞ്ഞ് വന്നോളും പതുക്കെ, അന്നേരം വന്നാൽ ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ആശ്രമത്തിൽ കയറ്റാത്ത മീനൊക്കെ പൊരിച്ചു കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ല, പ്രസാദം മാറ്റേണ്ടി വരും. കാരണം സ്വാമിജി ഇപ്പൊ ആളെ കൂട്ടാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അയലോക്കംകാരെയൊക്കെ വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ മാറി മാറി കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ നാല് സായിപ്പിനെയും മദാമയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുപ്പിയും കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ല. ഈ കുപ്പി അടിച്ചു കഴിയുമ്പോൾ അവനും കൂടെ ബോധമില്ലാതാകും, ബോധമില്ലാതായി കഴിഞ്ഞാൽ വേദം പഠിക്കാൻ പറ്റും. ഇത് പറഞ്ഞാൽ മനസ്സിലായില്ല. അതുകൊണ്ട് ഇതൊന്നും ആരും വിളിച്ചുകൊണ്ടെന്ന് കേൾപ്പിക്കണ്ടല്ലോ, നിങ്ങൾ എണ്ണം കുറയണം. ഞാൻ നോക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ എണ്ണം കുറഞ്ഞു, ഇടയ്ക്ക് വെച്ച് പൊഴിയണം. ഇത് ഉള്ളവരെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മാഹാത്മ്യം പോകും. ഞാനങ്ങനെയാണ്, ഇത് ചന്തയിലൊന്നും മിക്കാവുന്ന സാധനമല്ല, ഇതിന് മാർക്കറ്റ് വളരെ കൂടിയവരുടെ ഇടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല സാധനങ്ങൾ വല്ലതും നാട്ടുകാർക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഒന്നാം നമ്പർ തേയില. നിങ്ങൾ ആരെങ്കിലും ഇന്നും ഒരു ചായ അതുകൊണ്ട് കുടിച്ചിട്ടുണ്ടോ? കുടിക്കാൻ പറ്റില്ല, അതിന് വില കൂടുതലാണ്. പറഞ്ഞാൽ മനസ്സിലായില്ല. ഇവിടെ ഉള്ള ഹോട്ടലിലെ പിട്ട് മുഴുവൻ കൊണ്ടുപോയി അതിന് കളറും കയറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വാങ്ങിക്കും, ചായയാണെന്ന് പറഞ്ഞ് കുടിക്കും. ചായ കുടിച്ചിട്ടുണ്ടോ? നല്ല കശുവണ്ടി, ഒന്നാം നമ്പർ കശുവണ്ടി, അതിന്റെ ആ പുറകിൽ അതിന്റെ ആ വാല് വരെ ഇരിക്കുന്ന കശുവണ്ടി, അതിന് വില കൊടുക്കണം, മനസ്സിലായില്ലേ. 100 രൂപ എടുത്തുകൊണ്ട് പോയി കശുവണ്ടി ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പായസത്തിലിടാനാന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഴുവൊക്കെ ഉണ്ടാവും, മനസ്സിലായില്ല. അവിടുന്ന് നിങ്ങളെല്ലാരും പഠിക്കരുത്, കുറച്ചു പേർക്കുള്ളതാണ്. ഡോമിനൻസ് മൈനോറിറ്റി, ആൾക്കൂട്ടം കണ്ട് ഒരു ഭ്രമവും വേണ്ട, ആൾക്കൂട്ടത്തിന് മനസ്സിലാവുമോ ഇതുവല്ലോ, ഈ ഭാഷ തന്നെ. എന്നോട് ദേഷ്യം വരുന്നുണ്ടല്ലോ. സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ പഠിക്കാൻ കൊള്ളുന്നവനെ മാത്രം പഠിപ്പിക്കണം, അതിനാണ് അനുബന്ധ ചതുഷ്ടയം. ഞാൻ പറഞ്ഞല്ല, ആദിശങ്കരനെ പോലുള്ള ഉന്നത മനീഷകൾ പറഞ്ഞിട്ടുള്ളതാണ്, ഭഗവത്പാദ ആചാര്യനും മറ്റും തുല്യമായി ആരുമില്ല. അതിന് വിവേകം വേണം, വൈരാഗ്യം വേണം, സമാധി ശക്തസമ്പത്തി വേണം, മുമുക്ഷുത്വം വേണം, ഇവയുണ്ടെങ്കിൽ മാത്രമാവും.